Praise the Lord.
Praise the Lord.
Praise the Lord.
Praise the Lord.
Alleluia.
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 Yeshuve nanni.
Yeshuve nanni.
Yeshuve aradhana.
Yeshuve aradhana.
Ishoye aradhana.
Ishoye aradhana.
Priyapetta sahodarangale, Karthavishwamishiga Thiruvosthiyile nammude munpil ezhunnulli vannirikkya. ഈ സുവിശേഷ അഗ്നിയുടെ ശുശ്രൂഷയിലേക്ക് ഈശോ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? കർത്താവിന് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വേദനകളിൽ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുക. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ ഈശോയെ, അങ്ങ് തിരുവോസ്തിയില് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഊരാക്കുടുക്കുകൾ പൊട്ടിച്ചെറിയുവാനും ഞങ്ങൾക്ക് വിടുതൽ നൽകുവാനുമാണ്. ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട വരെ, കർത്താവായ ഈശോ നമ്മളെ രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ്. ഈശോ ദാനമായി നൽകിയതാണ് ദൈവത്തിന്റെ ആത്മാവ്. അവ നമ്മുടെ തർക്കങ്ങളുടെ മേല്, നമ്മുടെ സങ്കടങ്ങളുടെ മേല്, നമ്മുടെ രോഗങ്ങളുടെ മേല്, നമ്മുടെ പീഡകളുടെ മേല് ഈശോ ദൈവത്തിന്റെ ആത്മാവിനെ അയക്കുകയും ഏത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിലും ആ മേഖലകളില് കർത്താവ് ഇടപെടുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് സമ്മാനമായി തരാൻ പോകുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഈ ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ശക്തി നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഊരാ കുടുക്കുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കട്ടെ. നിരാശയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കട്ടെ. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകട്ടെ. ഒരു അധിക ബലം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ രക്ഷിക്കട്ടെ. ജ്ഞാനത്തിന്റെ വരം നൽകട്ടെ. വിവേകത്തിന്റെ വരം നൽകട്ടെ. എന്ത് പറയണമെന്ന് ഉള്ള തിരിച്ചറിവിന്റെ വരം നൽകട്ടെ. നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കൃപ നൽകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, 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 യേശുവേ,
തീ പോലെ ഇറങ്ങണമേ.
ജീസസ്
അഗ്നിനാവായി പതിയണമേ.
വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേല്
കൊടുങ്കാറ്റായി വീശേണമേ.
ഞങ്ങളെല്ലാവരെയും നവീകരിക്കണമേ.
ആത്മനദിയായി ഒഴുകേണമേ.
പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ.
തീ പോലെ ഇറങ്ങണമേ.
ജീവജലത്തിന്റെ ഉറവ് പോലെ ഒഴുകി വരട്ടെ.
അഗ്നിനാവായി പതിയണമേ.
ബുദ്ധിയുടെ, ജ്ഞാനത്തിന്റെ, അറിവിന്റെ അഗ്നിയായി ഒഴുകി വരട്ടെ.
കൊടുങ്കാറ്റായി വീശേണമേ.
ഊരാക്കുടുക്കുകളും ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ.
ആത്മനദിയായി ഒഴുകേണമേ.
ജീവിതത്തിലെ തിരകളിൽപ്പെട്ടൊഴിലുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശാന്തമായി കരക്കടിപ്പിക്കട്ടെ.
അന്ത്യനാളിൽ അന്ത്യകാല അഭിഷേകമായി സകല ജലത്തിന്മേലും ഇറങ്ങേണമേ.
കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അഗ്നി അഭിഷേകത്തിന്റെ തീ നമ്മുടെ എല്ലാവരുടെ മേൽ വന്ന് ഇറങ്ങട്ടെ. നിന്റെ ഞരമ്പുകളെ അത് ബലപ്പെടുത്തട്ടെ. നിന്റെ തീരുമാനങ്ങളെ അത് ആശീർവദിക്കട്ടെ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകട്ടെ. ശക്തി, ശക്തി, ശക്തി.
അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും അഭിഷേക സമയമല്ലോ, ഇനി ആത്മാവാൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും അഭിഷേക സമയമല്ലോ, ഇനി ആത്മാവാൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ
എല്ലാ കുടുംബങ്ങളുടെ മേല്, എല്ലാ വ്യക്തികളുടെ മേല്, യുവജനങ്ങളുടെ മേല്, കുഞ്ഞുങ്ങളുടെ മേല്, എല്ലാ ഭർത്താക്കന്മാരുടെ മേല്, ഭാര്യമാരുടെ മേല്, പ്രായമായ മാതാപിതാക്കന്മാരുടെ മേല്, പരിപ്രായമായ മാതാപിതാക്കന്മാരുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നവരെ ആശ്വസിപ്പിക്കട്ടെ. എല്ലാ മുറിവുകളും ഉണക്കപ്പെടട്ടെ. വർഷങ്ങളുടെ പഴക്കമുള്ള വേദനകൾ വിട്ടുമാറട്ടെ. വർഷങ്ങളുടെ പഴക്കമുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാം കരിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിന്മകളെല്ലാം ബഹിഷ്കരിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 8-12 വരെ നമ്മുടെ അനുദിന ജീവിത പ്രശ്നത്തിന് വലിയൊരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. അതായത്, ഇന്ന് മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് വീതം വെക്കൽ. ഈ സ്വത്ത് വീതം വെക്കലിൻ്റെ പേരിൽ, പറമ്പ് വീതം വെക്കലിൻ്റെ പേരിൽ, ബിസിനസ് വീതം വെക്കലിൻ്റെ പേരിൽ എന്തുമാത്രം വേദനകളാണ് മനുഷ്യർക്കുള്ളത്. ഭാര്യ ഭർത്താവിനെതിരെ തിരിയുന്നു, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ തിരിയുന്നു, മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നു, സഹോദരങ്ങൾ സഹോദരങ്ങൾക്കെതിരെ തിരിയുന്നു. അപ്പൊ ഇതൊരു വലിയ മുറിവാണ്, ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന മുറിവുകള്. എത്രയോ പേർ ഈ സ്വത്ത് വീതം വെക്കുന്നതിന്റെ ഫലമായിട്ട് വേദനിച്ചു കഴിയുന്നുണ്ട്. മാതാപിതാക്കളോട് സംസാരിക്കാതെ കഴിയുന്ന എത്ര പേരുണ്ട്. സ്വത്ത് വീതം വെക്കലുമായുള്ള ആ പ്രശ്നം കാരണം സഹോദരങ്ങളുമായിട്ട് മിണ്ടാതെ നടക്കുന്ന എത്രയോ പേരുണ്ട്. നല്ലൊരു കുംഭസാരം നടത്താൻ പോലും കഴിയാത്ത എത്രയോ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്വത്ത് വീതം വെക്കലുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം. ഇവിടെ അബ്രഹാമും ലോത്തും തമ്മിലുള്ള കഥയാണ്. അബ്രഹാമിൻ്റെ സഹോദരന്റെ മകനാണ് ലോത്ത്. എങ്കിലും ലോത്തിനെ സ്വന്തം മകനെ പോലെ, സ്വന്തം സഹോദരനെ പോലെയാണ് അബ്രഹാം കാണുന്നത്. ഇവര് പതുക്കെ 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 വളരെ സമ്പന്നരായി. അബ്രഹാമും സമ്പന്നനായി, ലോത്തും സമ്പന്നനായി. അനവധി പരിചാരകന്മാര്, അനവധി കന്നുകാലികള്, അനവധി കുടുംബാംഗങ്ങള്. അങ്ങനെ ഇവരുടെ പരിചാരകന്മാര് തമ്മില് ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ആരംഭിച്ചു. ഈ സമയത്ത് അബ്രഹാം ലോത്തിനെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവനാണ് അബ്രഹാം. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ജ്ഞാനത്തിന്റെ വരം ലഭിക്കുന്നത്, വിവേകത്തിന്റെ വരം ലഭിക്കുന്നത്, വിട്ടുവീഴ്ചയുടെ വരം ലഭിക്കുന്നത്, സൗമ്യതയുടെ വരം ലഭിക്കുന്നത്, ശാന്തതയുടെ വരം ലഭിക്കുന്നത്. അങ്ങനെ അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, നമ്മുടെ രണ്ട് കുടുംബങ്ങളും വളരെ നല്ല സമ്പന്നമായി വളർന്നിരിക്കുക. നമ്മുടെ ഇടയിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ആയി. ഇതിപ്പോ നമ്മുടെ മക്കൾ വളർന്നു. ചില മാതാപിതാക്കന്മാര് സ്വത്ത് വീതം വെക്കാതെ പിടിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ എന്തുമാത്രം ദുരന്തമാണ് ഭവനങ്ങളിൽ ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് കൃത്യമായിട്ട് വീതം വെച്ച് കഴിഞ്ഞാല് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണുള്ളത്. നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരും ധ്യാനകേന്ദ്രത്തിലെ ഡയറക്ടർമാരും ഒക്കെ നമ്മളെ സഹായിക്കാനുണ്ട്. പക്ഷെ ചില വ്യക്തികള് അവയൊന്നും ഉപയോഗിക്കില്ല. കാരണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ആർത്തിയുടെയും ദുരാത്മാക്കളാണ് നയിക്കുന്നത്. ഇതുപോലെ എത്ര പ്രായമായിട്ടും വയ്യെങ്കിലും ഇങ്ങനെ പിടിച്ചു വെച്ച് മകൻ വളർന്ന് കല്യാണം കഴിച്ച് 40, 45, 50 വയസ്സൊക്കെ ആയിട്ടും സ്വത്ത് വീതം വെച്ച് കിട്ടാത്ത എത്രയോ മക്കളുണ്ട്. അപ്പം കൊടുക്കുന്ന എന്തെങ്കിലും അമ്മ കൊടുക്കുന്ന എന്തെങ്കിലുമായിട്ട് കഴിയുന്ന ഒരുപാട് മക്കളുണ്ട്. അവിടെയാണ് അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നത്. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ലോത്തേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്വത്ത് വീതം വെക്കാം, നമുക്ക് ദേശമൊക്കെ പകത്തെടുക്കാം. എന്നിട്ട് അബ്രഹാം വയ്ക്കുന്ന ഒരു കണ്ടീഷൻ ഇതാണ് നാം ധ്യാന വിഷയമാക്കേണ്ടത്. അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, ലോത്തെ നിനക്ക് വടക്ക് വശം വേണമെങ്കിൽ നീ വടക്ക് വശം എടുത്തോ, ഞാൻ തെക്ക് എടുത്തോളാം. നിനക്ക് തെക്ക് വേണമെങ്കിൽ നീ തെക്കെടുത്തോ, ഞാൻ വടക്ക് വശം എടുത്തോളാം. നിനക്ക് പടിഞ്ഞാറാണ് വേണ്ടതെങ്കിൽ നീ പടിഞ്ഞാറെടുത്തോ, ഞാൻ കിഴക്ക് ഭാഗം എടുത്തോളാം. നിനക്ക് കിഴക്ക് ഭാഗം വേണമെങ്കിൽ നീ കിഴക്ക് ഭാഗം എടുത്തോ, ഞാൻ പടിഞ്ഞാറ് ഭാഗം എടുത്തോളാം. എൻ്റെ പ്രിയപ്പെട്ടവര്, ആ ഒരു ബോധത്തിൻ്റെ, ആ ഒരു ജ്ഞാനത്തിൻ്റെ, ആ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവുള്ള സഹോദരങ്ങൾക്ക് മാത്രമാണ്, പരിശുദ്ധാത്മാവുള്ള മാതാപിതാക്കൾക്ക് മാത്രമാണ് തങ്ങളുടെ സ്വത്ത് അപ്രകാരം വീതം വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അത് വിട്ടുവീഴ്ചയുടെ മനോഭാവമുള്ളവര്, സ്നേഹത്തിൻ്റെ മനോഭാവമുള്ളവര്, അത് വിട്ടുകൊടുക്കാനുള്ള മനസ്സുള്ളവർ. ഇത് വെറുതെ കിട്ടുന്നതല്ല, ഇത് സ്വർഗം കൊടുക്കുന്നതാ. സ്വർഗം കൊടുക്കുന്ന ദാനമാണ് ഈ ഒരു അഭിഷേകം. അബ്രഹാം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് ആ ഒരു അഭിഷേകമാണ്. അവിടെ വചനം പറയുന്നുണ്ട്, ലോത്ത് ഏറ്റവും നല്ല സമതലങ്ങൾ നോക്കിയാണ് എടുത്തത്. ലോത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴും ബാക്കിയുള്ളത് അബ്രഹാം എടുത്തു. എന്നാൽ വചനം പറയുകയാണ്, ദൈവം അബ്രഹാമിന്റെ കൂടെ നിന്നു. കാനാം ദേശം അബ്രഹാമിന് നൽകപ്പെട്ടു. അബ്രഹാമും അവന്റെ സന്തതി പരമ്പരകളും അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ തലമുറകള് അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മളെ അബ്രഹാത്തിൻ്റെ ജ്ഞാനം, അബ്രഹാത്തിൻ്റെ വിവേകം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് കിളിയനാനിക്കൽ അച്ഛൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് മുറിവിൽ നിന്ന് തിരുമുറിവിലേക്ക് എന്നൊരു പുസ്തകം. അതിൽ അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അച്ഛൻ തൻ്റെ പഠന കാലഘട്ടത്തിൽ അച്ഛൻ ഗുണ്ടാലൂപ്പെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലിയാണ്. അത് ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്ന സ്ഥലമാണ്. ഫ്രഞ്ചുകാർ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ച്, അച്ഛൻ പറയണത് അവിടെ ഒരുപാട് മലയാളികൾ കുടിയേറി പാർത്തിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അച്ഛൻ അവിടെ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അച്ഛൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ എല്ലാവരുടെ മുഖം വാടിയിരിക്കുന്നു. അച്ഛൻ ചോദിച്ചു, സഹോദരി എന്താ മുഖം വാടിയിരിക്കുന്നത്? അപ്പോഴാണ് അവർ അവരുടെ കഥ പറയുകയാണ്. അവർ പറഞ്ഞു, അച്ഛ ഞങ്ങള് 4 മക്കളാണ്, അപ്പനും അമ്മയ്ക്ക് 4 മക്കള്. അപ്പൻ സ്വത്ത് വീതം വെച്ചപ്പോൾ ഏറ്റവും ഇളയവനായി എനിക്ക് കുറച്ചധികം സ്ഥലം കൂടുതലായിട്ട് കിട്ടി. ഇതിൻ്റെ ഫലമാണ് അതേവരെ ഞങ്ങൾ സഹോദരങ്ങൾ നല്ല ബന്ധത്തിലായിരുന്നു. പിന്നീട് എൻ്റെ സഹോദരങ്ങൾക്ക് എന്നോട് വെറുപ്പായി, പകയായി, വിദ്വേഷമായി, എന്നോട് മിണ്ടാതെയായി, എന്നെ ഒറ്റപ്പെടുത്തി. അതുമാത്രം കഴിഞ്ഞില്ല, 1 വർഷത്തെ അവരുടെ തൊഴില്, അവരുടെ പണി പ്രധാനമായിട്ട് വാഴക്കൃഷിയാണ്. 1 വർഷത്തെ കൃഷിയുടെ ഫലമെല്ലാം അവർ ശേഖരിച്ച് കളപ്പുരയിൽ അതെല്ലാം ശേഖരിച്ചു വെച്ചു. 1 രാത്രിയിൽ മറ്റു 3 സഹോദരങ്ങൾ വന്ന് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു, അതിന് തീ കൊടുത്തു. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മിനി ലോറിയും കത്തി നശിച്ചു. ഇവരെ ഏങ്ങലടിച്ച് അച്ഛനോട് പറയുക, അച്ഛാ ഇതെങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കും? ഇത് ചെയ്തത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്. മറ്റാരെങ്കിലുമാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാമായിരുന്നു അച്ഛ. ആ വൈദികൻ അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു, യേശു പാവപ്പെട്ടവരോട് പക്ഷം നിൽക്കുന്ന ദൈവമാണെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, കരുണാവാരിധിയായ ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മാത്രം ആ മുറിവ് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകുകയാണ്. കാരണം അവിടുന്ന് സമ്പന്നനാണ്. ഞങ്ങളിലെ ചതിക്കപ്പെട്ട്, നശിപ്പിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ടത് മൂലം വന്ന കുറവുകൾ നിമിക്കത്താൻ ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിന് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് അവർ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ആ മൂന്ന് സഹോദരങ്ങളോടും ഞങ്ങൾ ക്ഷമിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ,
ഹല്ലേലൂയ.
പറഞ്ഞ ഹല്ലേലൂയ,
ഹല്ലേലൂയ.
ഒന്ന് യോഹന്നാൻ 4:20 പ്രകാരം പഠിപ്പിക്കുകയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ? യോഹന്നാൻ സ്നേഹ പഠിപ്പിക്കുക, നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, യേശുവേ നന്ദി എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നവരാ. യോഹന്നാൻ സ്നേഹ നമ്മളോട് പറയുകയാണ്, കാണപ്പെടുന്ന സഹോദരനെ സഹോദരിയെ സ്നേഹിക്കാത്തവന് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലൊരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മക്കളെ നേരം പുലരുന്നത് എപ്പോഴാ? അവിടെ ഒരു കുഞ്ഞ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നേരം പുലരുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാ. അല്ല കുഞ്ഞ്, അവിടെ ഇരിക്ക്. വേറൊരു കുഞ്ഞ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് കോഴി കൂകുമ്പോഴാ. അല്ല കുഞ്ഞ്, അവിടെ ഇരിക്ക്. അവസാനം ഗുരു പറഞ്ഞു, മക്കളെ പ്രകാശമുണ്ടാകുന്നത്, നേരം പുലരുന്നത് അങ്ങ് ദൂരെ നിൽക്കുന്ന നിന്റെ സഹോദരൻ എന്ന് നിനക്ക് നിന്റെ സ്വന്തം സഹോദരനായിട്ട് കാണാൻ സാധിക്കുമോ? അപ്പോഴാണ് നേരം പുലരുന്നത്. ആ നിൽക്കുന്ന നിന്റെ സഹോദരി ഒരുപക്ഷെ അവൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകും, അവൾ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. എങ്കിലും യേശുനാമത്തിൽ ആ നിൽക്കുന്ന സഹോദരി എന്ന് നിനക്ക് നിന്റെ സ്വന്തം സഹോദരിയാണെന്ന് തോന്നുന്നുവോ, അപ്പോൾ മാത്രമാണ് നേരം പുലരുന്നത്, അപ്പോൾ മാത്രമാണ് പ്രകാശമുണ്ടാകുന്നത്. അല്ലെങ്കിൽ കണ്ണുണ്ടായിട്ട് കാണാത്തവരാണ് നാം, കാതുണ്ടായിട്ട് കേൾക്കാത്തവരാണ് നാം. ആ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ആ ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇതാ ദുര്യോധനന്റെ ജീവിതത്തിൽ കവി പാടിയിട്ടുള്ളത് പോലെ, വീണിതല്ലോ കിടക്കുന്നു ധരണി ശോണിതം. ആ ദുരന്തം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറകൾക്കും വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിൽ നമുക്ക് ക്ഷമിക്കാം, യേശുനാമത്തിൽ നമുക്ക് മുറിവുകൾ ഉണക്കാം, നീതിയോടെ ന്യായത്തോടെ നമ്മുടെ സ്വത്തുകൾ വീതം വെക്കാം. പിടിച്ചു പറിച്ചിട്ടുള്ളതും വെട്ടിപ്പിടിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ നമുക്ക് വിട്ടുകൊടുക്കാം, ദൈവനാമത്തിൽ നമുക്ക് വിട്ടുകൊടുക്കാം, പ്രാർത്ഥിത്വം ചെയ്യാം. നമ്മുടെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18:14-17 അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രഹാത്തോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കുക, ഈ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്ക് ഞാൻ തരും. ദാ അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ഉയർച്ചയുടെ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് യോഹന്നാൻ 2:9 നമ്മെ പഠിപ്പിക്കുകയാണ്, താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ് വസിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ,
ഹല്ലേലൂയ.
വചനം പറയുകയാണ്, ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുകയും എന്നാൽ എൻ്റെ സഹോദരനെ സഹോദരിയെ ഞാൻ ദേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ അന്ധകാരത്തിലാണ് വസിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വചനം നമുക്ക് ഡെലിവറൻസ് നൽകട്ടെ. വർഷങ്ങളുടെ പഴക്കമുള്ള സ്വത്ത് തർക്കങ്ങൾ, വർഷങ്ങളുടെ പഴക്കമുള്ള കുടുംബ തർക്കങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടാൻ സ്വർഗത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ. നീ അത് തയ്യാറാണെന്ന് പറയുമ്പോൾ നിന്റെ മക്കളും നിന്റെ കുഞ്ഞുമക്കളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം വിട്ടുകൊടുത്തപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളെ ഐശ്വര്യം കൊണ്ട്, സമ്പൽ സമൃദ്ധി കൊണ്ട്, ആരോഗ്യം കൊണ്ട്, ആയുസ് കൊണ്ട് അനുഗ്രഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവായ ഈശോ അതിന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. കർത്താവായ ഈശോ ഇറങ്ങി വന്നത് സ്വർഗത്തിൻ്റെ ശക്തിയായിട്ടാണ്, എല്ലാം മുറിവുകൾ ഉണക്കാൻ വേണ്ടിയാണ്. ആ ചിന്നി ചിതറപ്പെട്ട കുടുംബ ബന്ധങ്ങളെ നേരെയാക്കാനാണ് തൻ്റെ ചങ്കുകുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും, അത് വലിയൊരു സൂപ്പർ പശയായി ഉടഞ്ഞുപോയ ബന്ധങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ,
ഹല്ലേലൂയ.
പ്രൈസ് ദ ലോർഡ്.
പ്രിയപ്പെട്ടവരെ,
ഈ വചനം കേട്ട് നാം കർത്താവിൻ്റെ സന്നിധിയിലാണ്. ആന്തരികമായ ഒരുപാട് മുറിവുകൾ നമ്മളിൽ പലർക്കുമുണ്ട്. സഹോദരനോട് ക്ഷമിക്കാൻ പറ്റാത്തവര്, സഹോദരിയോട് ക്ഷമിക്കാൻ പറ്റാത്തവര്, മാതാപിതാക്കളോട് ക്ഷമിക്കാൻ പറ്റാത്തവര്, ഈ സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ വചനം പറയുകയാണ്. ഈ തിരുവോസ്തിയുടെ ശക്തിയാൽ, യേശുനാമത്തിന്റെ ശക്തിയാൽ സഹോദര സഹോദരി, നിനക്ക് നിന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കുമോ? നിനക്ക് നിന്റെ സഹോദരനോട് സഹോദരിയോട് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും തരത്തിൽ നിനക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നീ വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, നീ ആർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സ് പിന്തിരിയേണ്ട സമയമാണിത്. അഭിഷേകത്തിന്റെ കാലഘട്ടമാണിത്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തേണ്ട ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ആ ഒരു അഭിഷേകം കിട്ടാൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കുടുംബം നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, നിലവിളിക്കുന്നവരുടെ മേൽ നീതി നടപ്പാക്കപ്പെടട്ടെ. യേശുനാമത്തിൽ ക്ഷമിക്കുന്നവരുടെ കുടുംബങ്ങള്, തലമുറകള്, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ. ദുഷ്ടാരൂപികളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഭിന്നതയുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. കലഹത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. സ്നേഹരാഹിത്യങ്ങൾ വിട്ടുമാറട്ടെ. അസൂയയുടെ ആർത്തിയുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ യേശുവേ.
ഗോകുലത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ.
എല്ലാ കുടുംബങ്ങളും നിലവിളിച്ച് എല്ലാ മുറിവുകൾ ഉണങ്ങുന്ന കർത്താവിന്റെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടട്ടെ.
ഗോകുലത്തായിൽ ചിന്തിയ രക്തത്താൽ,
കർത്താവിന്റെ തിരുരക്തം എല്ലാ മുറിവുകളിലേക്ക് ഒഴുകട്ടെ.
എന്നെ കഴുകണമേ.
വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷമിക്കാൻ പറ്റാത്ത മുറിവുകളിലേക്ക് തിരുരക്തം ഒഴുകി നിന്നെ സുഖപ്പെടുത്തുന്നു.
യേശുവേ, എന്നെ കഴുകണമേ.
ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടട്ടെ.
തിരുരക്തത്താൽ എന്നെ കഴുകണമേ.
എന്റെ പറമ്പ്, വീട്, വീടിരിക്കുന്ന സ്ഥലം, ഭവനം, തൊഴിൽ മേഖലകള്, പറമ്പ്, കൃഷിയിടങ്ങളെല്ലാം യേശുവിന്റെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടട്ടെ.
യേശുവേ, എന്നെ കഴുകണമേ.
പൈശാചിക ശക്തികൾ ബഹിഷ്കരിക്കപ്പെടട്ടെ.
പൂർണ്ണമായി എന്നെ കഴുകണമേ.
യേശുനാമത്തിൽ എല്ലാ കലഹത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ.
യേശുവേ,
ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ്, ബ്ലെസ്.
യേശുവേ,
in the name of Jesus and the name of my priesthood, ella murivugal ippol unangatte.
Yesuve,
kartave, ella rogangale, baadhithagale, bandhanangale ellam vittu maarate.
Yesuve,
kartave, nirashayude duraatmakale ippol vittu maarate.
Yesuve,
ശത്രുതയുടെ ദുരാത്മാക്കൾ ഇപ്പോൾ വിട്ടുമാറട്ടെ.
യേശുവേ,
രോഗശാന്തി ലഭിക്കട്ടെ.
യേശുവേ,
ആത്മാവിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ വിട്ടുമാറട്ടെ. യേശു ഇപ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ ശക്തി ഇപ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നു. വൈശാഷിക പീഡകൾ ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടുന്നു. സാധാരണ കോട്ടകളെല്ലാം ബഹിഷ്കരിക്കപ്പെടുന്നു. വൈശാഷിക പീഡകളെല്ലാം വിട്ടുമാറുന്നു. അന്ധകാര ശക്തികൾ നിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറുന്നു. അബ്രഹാമിന് ലഭിച്ച അഭിഷേകം നിനക്ക് ലഭിക്കുന്നു. ദൈവപുരുഷന്മാർക്ക് ലഭിച്ച അഭിഷേകം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് നിന്റെ കുടുംബത്തിന് ഐശ്വര്യം കൊടുക്കുന്നു. നിന്റെ കുടുംബത്തിന് ഉയർച്ച കൊടുക്കുന്നു. നിന്റെ കുടുംബത്തിന് സമ്പൽ സമൃദ്ധിയിലേക്ക് എടുത്തു ഉയർത്തുന്നു. നമുക്കെല്ലാവർക്കും കർത്താവായ ഈശോയുടെ മുൻപിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. ഈശോ ഇപ്പോൾ നിങ്ങളെ തൊടുകയാണ്. ഈശോ നിങ്ങളെ സ്പർശിക്കുകയാണ്. ഈശോ നമ്മുടെ ഏറ്റവും വലിയ അഭിഷേകം നൽകുന്ന ദൈവമാണ്. എല്ലാ മുറിവുകളും ഉണക്കുന്ന, എല്ലാ രോഗങ്ങളും എടുത്തു മാറ്റുന്ന തമ്പുരാൻ ഇതാ നമ്മെ ആശീർവദിക്കുന്നു.
ദൂതന്മാരുടെ രാജാവായ നസ്രായൻ നാം ഈശോയേ. ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാ. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാ. ആ